നമസ്കാരം. മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം.
അനിഷ്ട സംഭവങ്ങളും ആശങ്കകളും വർദ്ധിച്ചു വരുന്ന മനുഷ്യ ജീവിതത്തിൽ പ്രത്യാശയും സുരക്ഷിതത്വവും പകർന്നു തരുന്നത് ഒന്നുമാത്രം, ദൈവവചനം. തിരുവചനത്തിലെ ചിന്തകൾ താങ്കളുടെ ജീവിതത്തിൽ പുതുജീവൻ പകരും, വേദനിക്കുന്ന മനസ്സുകളിൽ സാന്ത്വനം നൽകും, ഏകാഗികൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അരുളും. ദൈവവചനം ക്രമമായി പഠിക്കുവാൻ ശ്രവിക്കൂ. ജീവസന്ദേശം.
ത്യാഗത്തിൻ വിലയറിയ സ്നേഹത്തിൻ മാധുര്യമറിയ ത്യാഗത്തിൻ വിലയറിയ ഹൃദയത്തിൽ ശാന്തി തൻ സംഗീതം പകരും സ്വർഗീയ സന്ദേശം.
ദുരുപദേശങ്ങൾ നമ്മിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുമെന്നറിയാമോ? പത്യോപദേശത്തിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും കാണില്ല ഈ ദുരുപദേശത്തിന്. ഒരു ചെറിയ വ്യത്യാസം, പക്ഷേ സംഗതിയാകെ കുഴയ്ക്കും. സത്യമനുസരിക്കുന്നതിനേക്കാൾ കേൾക്കുവാനും ആദ്യം അനുസരിച്ചു തുടങ്ങുവാനും സുഖം തെറ്റായ പഠിപ്പീരുകളാണ്. പിന്നെ സംഗതിയാകെ വഷളാകുമെന്ന് മാത്രം. ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന എത്രയെത്ര തെറ്റായ പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടെന്നറിയാമോ? ഇതിന്റെ എല്ലാം കാരണമെന്താകുന്നു? ക്രിസ്തു തന്റെ സഭയിൽ ഇതൊക്കെ പ്രതീക്ഷിച്ചതാണോ? നാം ഇന്ന് കാണുന്ന ക്രൈസ്തവ ലോകത്തിന്റെ പോക്ക് ശരിയാണോ? എവിടെയാണ് നാം പിഴച്ചത്? എങ്ങനെ ഇതിനെ നേരെയാക്കുവാൻ സാധിക്കും? ഈ വക സംശയങ്ങൾ താങ്കളുടെ ഹൃദയത്തെ മഥിക്കാറില്ലേ? ഇതിനുള്ള മറുപടി ക്രിസ്തു തന്നെ നൽകുന്നുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. വിശുദ്ധ ബൈബിളിലെ തന്നെ അതിപ്രധാനപ്പെട്ട ഒരു അധ്യായമാകുന്നുവല്ലോ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. നാം ഈ 13-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം വരെ ചിന്തിച്ചു കഴിഞ്ഞു. അടുത്തതായി നാം പുളിച്ച മാവിന്റെ ഉപമയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപമയാണ് പുളിച്ച മാവിന്റെ ഉപമ. ഇതിന്റെ പ്രാധാന്യം താങ്കൾക്ക് ഗ്രഹിക്കുവാൻ വേണമെങ്കിൽ ഞാൻ ഒന്ന് സഹായിക്കാം. ഒന്നാമതായി, വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. രണ്ടാമതായി, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം അത്രേ 13-ാം അധ്യായം. മൂന്നാമതായി, 13-ാം അധ്യായത്തിലെ താക്കോൽ വാക്യമാണ് 33-ാം വാക്യം. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിലെ താക്കോൽ വാക്യങ്ങളിൽ ഒന്നാകുന്നു ഇപ്പോൾ നാം പഠിക്കുവാൻ പോകുന്നത്. ഈ അതിപ്രധാന വാക്യത്തിലെ പഠിപ്പീര് തന്നെ ശ്രദ്ധിച്ചാലും 13-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അത്രയും പറഞ്ഞങ്ങ് നിർത്തരുത്. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ അടക്കി വെച്ചു. പുളിച്ച മാവ് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? പുളിച്ച മാവ് സുവിശേഷമാകുന്നു എന്ന് വ്യാഖ്യാനിച്ച് പറയുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ കുറെ കൂടി വ്യക്തമായി പഠിക്കണം എന്നത്രേ. നന്മയുടെ പ്രമാണമായി എങ്ങും പുളിച്ച മാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതെപ്പോഴും തിന്മയുടെ പ്രമാണമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 98 പ്രാവശ്യം പുളിച്ച മാവെന്ന പ്രയോഗം ബൈബിളിൽ കാണുന്നുണ്ട്. 75 പ്രാവശ്യം പഴയ നിയമത്തിലും 23 പ്രാവശ്യം പുതിയ നിയമത്തിലും. അവിടെ എല്ലാം എപ്പോഴും മോശമായത് എന്ന ഒരു ധ്വനിയാണ് ലഭിക്കുന്നത്. ദൈവത്തിന് യാഗമർപ്പിക്കുമ്പോൾ പുളിച്ച മാവ് ഉപയോഗിക്കുന്നതിനെ പഴയ നിയമത്തിൽ നിരോധിച്ചിരുന്നു. മനസ്സിലായല്ലോ. പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവാൻ ക്രിസ്തു മുന്നറിയിപ്പ് നൽകിയത് നാം പഠിക്കുവാൻ പോകുകയാണ്. വിശുദ്ധ പൗലോസ് തിന്മയും ദുഷ്ടതയുമായ പുളിച്ച മാവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. തിരുവചനത്തിലെ പ്രതീകങ്ങൾ ഒന്നു തന്നെ വ്യത്യസ്ത അർത്ഥം വരുമാറ് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. ഒരു ഉപമ രണ്ട് സ്ഥലത്ത് രണ്ടർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. ഈ തത്വം നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. പ്രതീകമായ ഒരു വസ്തുവിന് ഇവിടെ ഒരർത്ഥവും വേറെ ഒരു ഭാഗത്ത് ഇവിടുത്തേതിന്റെ വിപരീതാർത്ഥവും ഒരിക്കലും വരില്ല. ഇത് തീർച്ചയാക്കിക്കൊള്ളുക. അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിലും പുളിച്ച മാവ് എന്തെങ്കിലും നല്ലതിന്റെ പ്രതീകമായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ തന്നെ ഓർപ്പിക്കാം. പുളിച്ച മാവ് സുവിശേഷമല്ല. ഒരു പ്രസംഗം ഉണ്ടാക്കണം എന്ന ഒറ്റ കാരണത്താൽ തോന്നിയതുപോലെ ദൈവവചനം വ്യാഖ്യാനിക്കരുത് സുഹൃത്തെ. ഇവിടെ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 3 പറ മാവ് എന്നുപയോഗിച്ചിരിക്കുന്നതാണ് സുവിശേഷത്തെ പ്രതിനിധീകരിക്കുന്നത്. നാം എങ്ങനെയാണത് അറിയുന്നത്? കാരണം മാവ് ധാന്യത്തിൽ നിന്നോ വിത്തിൽ നിന്നോ ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ. വിതയ്ക്കുന്നവന്റെ ഉപമയിൽ കർത്താവ് പറഞ്ഞു കഴിഞ്ഞു വിത്ത് ദൈവവചനത്തെയാണ് കാണിക്കുന്നതെന്ന്. യഹൂദജനം ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതു മുതൽ അവൻ ഉയർത്തപ്പെട്ട് ഈ ഭൂമിയിലേക്ക് തന്റെ രാജ്യം സ്ഥാപിക്കുവാൻ മടങ്ങി വരുന്നതുവരെയുള്ള ഇടവേളയിൽ ഈ ലോകത്തിൽ ദൈവവചനത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ചിത്രമാകുന്നു ഈ ഉപമ നമുക്ക് നൽകുന്നത്. ഓർക്കുക, മാവ് പ്രതിനിധീകരിക്കുന്ന ദൈവവചനത്തിന് എന്ത് സംഭവിച്ചു എന്ന് ശ്രദ്ധിക്കുക. ഇതാ ഇവിടെ ഒരു സ്ത്രീയെ ചിത്രീകരിക്കുന്നതായി കാണുന്നു. ഇനി ഞാൻ പറയുവാൻ പോകുന്നത് പ്രിയ സഹോദരിമാർ തെറ്റിദ്ധരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതലും നിങ്ങളാണല്ലോ ഈ പ്രോഗ്രാമിന് താല്പര്യം എടുത്ത് ശ്രദ്ധിക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. തിരുവചനത്തിൽ ഒരു ഉപദേശത്തിന്റെ ധ്വനി വരുന്ന ഭാഗത്ത് ഒരു സ്ത്രീയെ ചിത്രീകരിച്ച് കാണുന്നു എങ്കിൽ അവളെ അവിടെയെല്ലാം തിന്മയുടെ പ്രമാണമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ത്രീ പുളിച്ച മാവെടുത്ത് മാവിൽ അത് അടക്കി വെക്കുന്നു. അടക്കി വെക്കുക എന്നുപയോഗിച്ചിരിക്കുന്ന പദത്തിന് പകരം ശരിയായ തർജിമ ഒളിച്ചു വെക്കുക, മറച്ചു വെക്കുക എന്നൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ പുളിപ്പ് സുവിശേഷത്തെ പ്രതിനിധീകരിക്കുന്നു എങ്കിൽ എന്തിനാണ് ഈ സ്ത്രീ ഇത് ഒളിച്ചു വെക്കുന്നത്? സുവിശേഷം പുരമുകളിൽ നിന്ന് ഘോഷിക്കേണ്ടതാണ്. ഭൂമിയുടെ അറ്റത്തോളം അത് വിളിച്ചറിയിക്കേണ്ടതാണ്. തിന്മയുടെ ഒരു പ്രമാണമത്രേ പുളിപ്പ്. ഇതിന് രണ്ടു പക്ഷമില്ല. സ്ത്രീ അതെടുത്ത് 3 പറ മാവിൽ ഒളിച്ചു വെക്കുന്നു. മാവ് ദൈവവചനത്തെ കാണിക്കുന്നു, സുവിശേഷത്തെ. നാം ജീവിക്കുന്ന ഈ കാലയളവിൽ ഈ വസ്തുത വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബൈബിളിനെ ഉദ്ധരിക്കാത്ത ഒരൊറ്റ പ്രത്യയശാസ്ത്രമോ മതാചാര സമ്പ്രദായങ്ങളോ ഇല്ല. സാത്താനെ ആരാധിക്കുന്നവർ, ദുഷ്ടാത്മാക്കളെ സേവിക്കുന്നവർ പോലും ബൈബിൾ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതൊരു വ്യക്തിയുടെയും നാവിൽ ബൈബിളിലെ ഒരു ഉദ്ധരണിയെങ്കിലും നാം കാണാറുണ്ട്. എല്ലാ പ്രകാരത്തിലുമുള്ള ദുരുപദേഷ്ടാക്കന്മാർ ദൈവവചനമാകുന്ന മാവിൽ പുളിപ്പ് ചേർക്കുന്നു. അവരവരുടെ സൗകര്യത്തിന് ദൈവവചനത്തെ കൂട്ടുകയും മാറ്റുകയും ചെയ്യുന്നു. എന്താകുന്നു ഈ പുളിച്ച മാവ് ചെയ്യുന്നത്? ഈ പുളിച്ച മാവ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള മാവല്ല, പിന്നെ നാം ഒക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഈസ്റ്റ്. ഈസ്റ്റ് പോലെ മാവ് പുളിപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് പുളിച്ച മാവ്. രണ്ടും മാവാകുന്നു എന്ന് സംശയം തോന്നാം. അതുകൊണ്ട് ചില തർജ്ജിമകളിൽ പുളിപ്പ് എന്ന് മാത്രം ഉപയോഗിച്ചിരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നു. അപ്പത്തിനും റൊട്ടിക്കുമൊക്കെ കുഴച്ചു വെച്ചിരിക്കുന്ന മാവിൽ ഈ പുളിപ്പ് അല്ലെങ്കിൽ ഈസ്റ്റ് ചേർത്താൽ അത് പുളിച്ചു പൊങ്ങും, അത് രുചികരവുമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അധികം ആളുകൾക്ക് ഇന്ന് ഉയർന്നു വരുന്ന മതാചാര സമ്പ്രദായങ്ങൾ കൂടുതൽ താല്പര്യമായിരിക്കുന്നത്. രുചിയുള്ളതാ കേട്ടോ. എന്തൊരു രസമാണെന്നറിയാമോ? ആ കോമ്പൗണ്ടിൽ എന്തുമാകാമല്ലോ. കയറൂരിവിട്ട പ്രതീതി. എത്ര ചെലവ് ചെയ്തും ഈ ഗുരുക്കന്മാരുടെ പിൻപെ പോകുവാൻ, ദൈവമനുഷ്യരുടെ പിൻപെ പോകുവാൻ മനുഷ്യൻ എന്തുത്സാഹമാണ്. പുളിപ്പില്ലാത്ത മാവ് കൊണ്ടുണ്ടാക്കിയ റൊട്ടി വെറും ചപ്പടാച്ചിയാണ്, ഒരു രുചിയുമില്ലാത്തതുപോലെ. അല്പം പുളിപ്പ് ശരിക്കും സഹായിക്കും. എന്റെ വീട്ടിൽ അമ്മ അപ്പമുണ്ടാക്കുവാൻ രാത്രിയിൽ മാവ് കുഴച്ച് ഈസ്റ്റും ചേർത്ത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ പുളിക്കുവാൻ കള്ളു ചേർക്കും. ഇത്ര മണിക്കൂർ പുളിച്ചു കഴിയുമ്പോൾ അപ്പമുണ്ടാക്കാം എന്ന് അമ്മച്ചിമാർക്കറിയാം. അഥവാ കൂടുതൽ സമയം പുളിച്ചു പൊങ്ങുവാൻ അനുവദിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സാധനം ആകെ നശിക്കും. അങ്ങനെ കൂടുതൽ പുളിച്ചത് തിന്നുവാൻ താങ്കൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. പുളിപ്പ് തിന്മയുടെ ഒരു പ്രമാണമാകുന്നു. ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ, സഭയിൽ നുഴഞ്ഞു കയറുന്ന തെറ്റായ ഉപദേശം ഒടുവിൽ മുഴുവൻ വിശ്വാസത്യാഗത്തിലേക്ക് കൊണ്ടെത്തിക്കും. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അതൊരു സ്ത്രീ എടുത്ത് മൂന്ന് പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുകയുണ്ടായി, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. ഈ ചോദ്യത്തിന്റെ ധ്വനി തന്നെ ഇല്ല എന്ന മറുപടി കൊടുക്കത്തക്കവണ്ണമല്ലേ? വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ലോകം വിശ്വാസത്യാഗത്തിലായിരിക്കുന്നു. പത്യോപദേശത്തോട് ജനം പറ്റി നിൽക്കാത്ത ഒരവസ്ഥയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് തിമത്യോസിന് മുന്നറിയിപ്പ് നൽകുന്നു. സഭയുടെ മുഴുവനായുള്ള വിശ്വാസത്യാഗം ലവോദിക്കയിലെ സഭയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവവചനത്തെ തള്ളിക്കളയുന്ന, ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു കാലം. സുഹൃത്തെ, താങ്കൾ ദൈവവചനത്തിൽ എന്തെങ്കിലും പുളിപ്പ് ചേർക്കാറുണ്ടോ? താങ്കൾ ചെയ്യുന്ന വ്യാഖ്യാനം ഒരിക്കലും ദൈവവചനത്തിന് വിപരീതമാകരുത്. സത്യം സത്യമായി പഠിക്കുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. മായം ചേർക്കുന്ന പ്രവണത തീർച്ചയായിട്ടും നല്ലതല്ല. 34-35 വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. അവിടെ വായിക്കുന്നത്, ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുവാൻ സംഗതി വന്നു. ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും. ഈ പ്രസ്താവനയെ സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. പുത്തൻ പുതിയ ഒരു സത്യമാകുന്നു ക്രിസ്തു ഇവിടെ നൽകുന്നത്. ഉപമകളിലൂടെ താൻ ഇവിടെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇതുപോലെ പഴയ നിയമത്തിലെങ്ങും വെളിപ്പെടുത്തിയിട്ടില്ല. 36 വാക്യത്തിൽ നാം വായിക്കുന്നത്, അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു, വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണം എന്ന് അപേക്ഷിച്ചു. യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചു, എന്നിട്ട് തന്റെ ശിഷ്യന്മാരെ ചുറ്റും കൂട്ടി. കളയുടെ ഉപമ അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ പോവുകയാണ്. നാം അത് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞല്ലോ. എങ്കിലും വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് വായിച്ചു കേൾക്കാം. 37-40 വരെയുള്ള വാക്യങ്ങൾ. അതിനവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. എത്ര കൃത്യമായി പറഞ്ഞിരിക്കുന്നില്ലേ! നമ്മുടെ കാലത്തിലെ ക്രൈസ്തവ ലോകത്തിന്റെ അവസ്ഥ കാണിക്കുന്ന ഒരു ശരിയായ ചിത്രം അത്രേ ഈ വാക്യങ്ങളിൽ നൽകിയിരിക്കുന്നത്. തന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങളെ നമ്മുടെ കർത്താവ് ഒരിക്കലും വിട്ടുകളഞ്ഞിട്ടില്ല. മറ്റെന്തും നിറവേറുന്നത് പോലെ തന്നെ ഇതും കൃത്യമായി നിറവേറി. 41 വാക്യത്തിൽ, മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിൽ ഇട്ടുകളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. സഹസ്രാബ്ദ വാഴ്ചയിലെ രാജ്യത്തിൽ ദുഷ്ടത ഒന്നും കാണില്ല എന്ന് ചിന്തിച്ചാൽ തെറ്റി. അന്ന് ദുഷ്ടത തലപൊക്കും, പക്ഷേ അതിനെ കൈകാര്യം ചെയ്തുകൊള്ളും എന്നാണ് ഇവിടെ പറഞ്ഞത്. 43 വാക്യത്തിൽ നാം വായിക്കുന്നു, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ കർക്കശമായ വാക്കുകൾ സൗമ്യതയുള്ള യേശുവിന്റെ അധരത്തിൽ നിന്നുമാകുന്നു വന്നതെന്ന് ചിന്തിക്കുവാൻ തന്നെ പ്രയാസമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? അങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ അവനെ സ്നേഹവാനെന്ന് എങ്ങനെ പറയുവാൻ സാധിക്കും? ദുഷ്ടന്മാരോടാണല്ലോ ഈ കർക്കശമായ വാക്കുകൾ. നീതിമാന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എത്ര ആനന്ദകരമാകും! നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് തനിക്കുള്ളവരെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഇനി നാം 44 വാക്യങ്ങളാണ് ചിന്തിക്കുവാൻ പോകുന്നത്. 44 വാക്യം ഞാനൊന്ന് വായിക്കാം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. നിധി ഇസ്രായേലാകുന്നു, വയൽ ലോകമാകുന്നു. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രനെയാകുന്നു. ഇസ്രായേൽ രാജ്യത്തെ വീണ്ടെടുക്കുവാനായി തന്നെത്താൻ നൽകിയ യേശു. ഭാവിയായ ഒരു വ്യക്തി സുവിശേഷത്തെ വാങ്ങുന്നതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം സുവിശേഷം ഒരു വയൽ ഒളിച്ചു വെച്ചിരിക്കുകയല്ലോ. ഇസ്രായേൽ വാസ്തവത്തിൽ ഇന്ന് ലോകത്തിൽ അടക്കി വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയാ, അവർ ഇന്നൊരു രാഷ്ട്രമല്ലേ എന്ന് ചിലർ വാദിച്ചേക്കാം, അത് ശരിയാ. പക്ഷേ അവർക്ക് ഇന്ന് ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ടില്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അവർ ആ ദേശം അവകാശമാക്കാത്തിടത്തോളം അത് ആസ്വദിക്കുവാൻ അവർക്ക് കഴിയില്ല. യഥാർത്ഥത്തിൽ ലോകമെമ്പാടും ഇന്ന് യഹൂദജാതി ചിന്നിച്ചിതറിയിരിക്കുകയാണ്. ഇന്ന് ലോകത്തിലുള്ളതിൽ ഏറ്റവും അധികം യഹൂദന്മാർ ഇസ്രായേലിലല്ല, പിന്നെയോ ന്യൂയോർക്ക് പട്ടണത്തിലത്രേ. ഈ യഹൂദന്മാർ ലോകം മുഴുവൻ ചിതറിയിരിക്കുന്നു. പക്ഷേ ഇസ്രായേലുമായുള്ള ദൈവത്തിന്റെ ഇടപാടുകൾ കഴിഞ്ഞിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് തന്നെ റോമലേഖനം 11-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള ദൈവത്തിന്റെ ഇടപാട് അവസാനിച്ചില്ല എന്ന് വിശുദ്ധ പൗലോസ് വിശ്വസിച്ചിരുന്നു. പഴയ നിയമത്തിലെ അവസാനത്തെ എഴുത്തുകാരിൽ ഒരാളായിരുന്നു സക്രിയാവ്. ഇസ്രായേലിന് ഒരു പുതിയ ദിവസം വരുന്നു എന്ന് സക്രിയാവ് 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എഴുതി. യഹൂദജനത്തെ വീണ്ടും ഒരുമിച്ച് ചേർക്കുന്നിടത്തെക്കുറിച്ച്, അവരെ തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ പല ഭാഗങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന സമയം ഇനിയും വരുവാനിരിക്കുന്നതേയുള്ളൂ. ദൈവം യഹൂദജനത്തെ ഭാവിയിൽ ഒരുമിച്ച് ചേർക്കുവാൻ പോകുന്നത് വലിയ അത്ഭുതങ്ങളിലൂടെ ആയിരിക്കും. മിസ്രൈമിൽ നിന്നും യഹൂദജനം വിടുവിക്കപ്പെട്ട സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി ആഘോഷിച്ചിരുന്ന പെസഹ പെരുന്നാളായിരുന്നുവല്ലോ മറ്റേതൊരു മതപരമായ ആഘോഷങ്ങളെക്കാൾ ഏറെ നാൾ കൊണ്ടാടിയിട്ടുള്ളത്. എന്നാൽ ആ ജനം വീണ്ടും ചേർക്കപ്പെടുമ്പോൾ ഉണ്ടാകുവാൻ പോകുന്ന അത്ഭുതങ്ങൾ, മിസ്രൈമിൽ നിന്നും വിടുവിക്കപ്പെട്ട ആ സമയത്തെ അത്ഭുതങ്ങളെപ്പോലും മറപ്പിക്കുന്ന വിധത്തിൽ വലുതായിരിക്കും. ഇസ്രായേലുമായുള്ള ദൈവത്തിന്റെ ഇടപാടുകളെല്ലാം കഴിഞ്ഞില്ല. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉപമ അത് വ്യക്തമാക്കുന്നുമുണ്ട്. വയലിൽ ഒളിച്ചുവെച്ച നിധി ഇസ്രായേലാകുന്നു. തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങിയ വ്യക്തി ക്രിസ്തുവാകുന്നു. വാസ്തവത്തിൽ ആ ജനത്തെ വീണ്ടെടുക്കുവാനായി ക്രിസ്തു തന്നെ തന്നെ നൽകുകയുണ്ടായി. താങ്കളുടെയും എന്റെയും രക്ഷ അവൻ വില കൊടുത്തു വാങ്ങിയതുപോലെ നമ്മുടെ കർത്താവ് തന്റെ രക്തത്താൽ അവരെ വിലയ്ക്ക് വാങ്ങി. ക്രിസ്തു വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുന്നതായ സമയത്ത് സംഭവിക്കുവാൻ പോകുന്ന ശുദ്ധീകരണത്തെക്കുറിച്ച് സക്രിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് തന്നെ ശ്രദ്ധിക്കുക. സക്രിയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ. ഇനിയും 45-ഉം 46-ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാരെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഈ ഉപമയുടെ വ്യാഖ്യാനവുമായി സാധാരണ നാം കേൾക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യാപാരി പാപിയായ ഓരോ വ്യക്തികളും വിലയേറിയ മുത്ത് ക്രിസ്തുവുമാകുന്നു എന്നല്ലേ? ക്രിസ്തുവിനെ വാങ്ങുന്നതിനായി പാപി തനിക്കുള്ളതെല്ലാം വിൽക്കുന്നു എന്ന് ഈ വ്യാഖ്യാനത്തെ ഒരിക്കലും അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഈ വ്യാഖ്യാനത്തെ ഗൗനിക്കുവാൻ തക്കവണ്ണം അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുപോലും ഞാൻ സംശയിക്കുന്നു. അല്ല, ആരാ ഈ വിലയേറിയ മുത്ത് അന്വേഷിക്കുന്നത്? പാപികൾ രക്ഷ അന്വേഷിച്ച് നടക്കുന്നുണ്ടോ? എന്റെ ബൈബിളിൽ എങ്ങും അങ്ങനൊരു ചിന്ത കാണുന്നില്ല. കഴിഞ്ഞ കാലത്തെ ശുശ്രൂഷയിലെ എന്റെ അനുഭവവും അത് സമ്മതിക്കുന്നില്ല. പാപികൾ രക്ഷ അന്വേഷിച്ച് നടക്കുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യാപാരി ഒരിക്കലും പാപിയായ ഒരു വ്യക്തിയെ അല്ല കാണിക്കുന്നത്. കാരണം പാപിയായ മനുഷ്യന് തന്റെ പാപത്തിൽ നിന്നുള്ള വിടുതലിനായി കൊടുക്കുവാൻ ഒന്നും തന്നെയില്ല. അങ്ങനെയുള്ളവർ ഒരിക്കലും ക്രിസ്തുവിനെ അന്വേഷിക്കുന്നില്ലല്ലോ. അഥവാ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവന് എങ്ങനെയാണ് ക്രിസ്തുവിനെ വാങ്ങുവാൻ സാധിക്കുന്നത്? വ്യാപാരി ചെന്ന് തനിക്കുള്ളതൊക്കെയും വിൽക്കുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കെ എങ്ങനെയാണ് ഒരു പാപിക്ക് തനിക്കുള്ളതെല്ലാം വിൽക്കുവാൻ സാധിക്കുന്നത്? അതിലുപരി ക്രിസ്തുവും രക്ഷയും വിൽക്കുവാൻ വെച്ചിരിക്കുന്ന ഏതോ ഒന്നല്ല. ദൈവത്തിന് ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. രക്ഷ എന്നത് ദാനമാകുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം സ്നേഹിച്ചു, അതുകൊണ്ട് അവൻ നൽകി. റോമലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്നത്രേ. ഈ ഉപമയുടെ ശരിയായ വ്യാഖ്യാനം വെളിപ്പെടുത്തുന്നത് എന്തെന്നാൽ, ക്രിസ്തു അത്ര ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യാപാരി. അവിടുന്ന് തന്റെ സ്വർഗീയ ഭവനം ഉപേക്ഷിച്ച് ഈ താണ ലോകത്തിലേക്ക് വന്നു. അതെ, വിലയേറിയ ഒരു മുത്ത് കണ്ടുപിടിക്കുവാൻ. അവിടുന്ന് നഷ്ടപ്പെട്ട പാപികളെ കണ്ട് അവർക്ക് വേണ്ടി തന്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞു. നമ്മെ വിലയ്ക്ക് വാങ്ങുവാനായി, ദൈവത്തിനായി വീണ്ടെടുക്കുവാൻ അവൻ തനിക്കുള്ളതെല്ലാം വിറ്റു. വിശുദ്ധ പൗലോസ് ഇത് കൊരിന്തിയിലെ ജനങ്ങളോട് പറഞ്ഞു. നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന്. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി, അവിടുന്ന് നമ്മെ ദൈവത്തിനായി വീണ്ടെടുക്കുന്നു. ഇനിയും നമുക്ക് ആ മുത്ത് എന്താകുന്നു എന്നൊന്ന് പരിശോധിക്കാം. മുത്ത് സഭയെ പ്രതിനിധീകരിക്കുന്നു. മുത്ത് എന്നതുകൊണ്ട് വൈരക്കല്ല് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജീവനുള്ള അണുക്കളാൽ രൂപം കൊണ്ട ഒന്നത്രേ മുത്ത്. ഒരു മണൽത്തരിയോ അതുപോലെ പുറമേ നിന്നുള്ള എന്തെങ്കിലും വസ്തുക്കളോ കടലിൽ ജീവിക്കുന്ന ഒരു ചെറിയ ജീവിയുടെ പുറന്തോടിനുള്ളിൽ കടന്നെന്നാൽ അത് ആ ജീവിക്ക് മുറിവേൽപ്പിക്കുന്നു, അതിന് ദോഷം വരുത്തുന്നു. അങ്ങനെ വരുമ്പോൾ ആ കക്കയ്ക്കുള്ളിലുള്ള ജീവി ഒരുതരം ദ്രാവകം പുറപ്പെടുവിക്കുന്നു. ആ ദ്രാവകം പുറന്തോടിനുള്ളിൽ പ്രവേശിച്ചിട്ടുള്ള വസ്തുവിനെ പൊതിയുന്നു. ഒരു മുത്തുണ്ടാകുന്നത് വരെ ആ ദ്രാവകം പുറപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു മാണിക്കക്കല്ലോ വൈരക്കല്ലോ അല്ല പിന്നെയോ ഒരു മുത്ത്, മനോഹരമായ ഒരു വെളുത്ത മുത്ത്. മറ്റ് രത്നക്കല്ലുകളെ പോലെ അല്ല മുത്ത്. മറ്റ് കല്ലുകൾ മുറിച്ച് അവയുടെ രൂപം വരുത്തുമ്പോൾ യഥാർത്ഥ സൗന്ദര്യം ഉണ്ടാകുന്നു. മുത്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായി മുറിക്കാവുന്നതല്ല, വേറൊരൂപത്തിലും മാറ്റുവാൻ സാധിക്കാത്തതുപോലെ എത്രേ മുത്തുണ്ടായിരിക്കുന്നത്. അത് രൂപപ്പെടുത്തുവാനായി താങ്കൾ മുറിക്കുന്ന സമയം തന്നെ അത് നശിക്കുന്നു. മുത്ത് വലിയ വിലപിടിപ്പുള്ള ഒരു സാധനമായൊന്നും ഇസ്രായേലിയർ കണ്ടിരുന്നില്ല. വചനത്തിലെ പല വ്യാഖ്യാനങ്ങളും ഞാനിപ്പോൾ പറഞ്ഞ പ്രസ്താവനയെ ശരിവെക്കുന്നു. ഉദാഹരണം ഇയ്യോബ് 28:18 പളുങ്കും മുത്തും ചേർത്ത് പറഞ്ഞിരിക്കുന്നു. എബ്രായർക്ക് മുത്ത് വിലപിടിപ്പുള്ള സാധനമായിരുന്നില്ലെങ്കിൽ തന്നെ യഹൂദരർക്ക് മുത്ത് വിലയേറിയ ഒരു വസ്തുവായിരുന്നു. വിലയേറിയ മുത്ത് എന്ന ചിത്രം ക്രിസ്തു നൽകിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ അതിശയിച്ചു കാണും എന്നത്ര ഞാൻ കരുതുന്നത്. രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും മാത്രം യോജിക്കുന്ന ഒന്നായി കണ്ട് പൗരസ്ത്യർ മുത്തിന് നിഷ്കളങ്കതയുടെയും വിശുദ്ധിയുടേതുമായ ഒരു പ്രതീകാത്മക അർത്ഥം നൽകിയിരുന്നു. ഈ അറിവ് നമ്മുടെ ചിന്തയിൽ വെച്ചുകൊണ്ട് നമുക്കിനിയും ഈ ഉപമ ഒന്ന് നോക്കാം. ഒരു വ്യാപാരിയെപ്പോലെ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. അവിടുന്ന് മനുഷ്യന്റെ പാപം കണ്ടു. മനുഷ്യന്റെ പാപം തന്റെ സ്വന്തം ശരീരത്തിൽ അവൻ വഹിച്ചു. ആ കടൽ ജീവിയുടെ കക്കയ്ക്കുള്ളിൽ പ്രവേശിച്ച അന്യ വസ്തു പോലെ ആയിരുന്നു നമ്മുടെ പാപം അവന്റെ മേൽ. അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. ആരോ ഇപ്രകാരം പറയുകയുണ്ടായി, ഒരു കുന്തത്തിന്റെ മുറിവിലൂടെ ഞാൻ ക്രിസ്തുവിന്റെ ഹൃദയത്തിനുള്ളിൽ പ്രവേശിച്ചു എന്ന്. ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കും. പാപിയോടുള്ള ക്രിസ്തുവിന്റെ പ്രതികരണം ശ്രദ്ധിക്കൂ. തന്റെ സ്വന്തം നീതി കൊണ്ട് അവൻ നമ്മെ ചുറ്റുന്നു. തന്റെ നീതിയാകുന്ന ശുഭ്ര വസ്ത്രത്താൽ ക്രിസ്തു നമ്മെ പുതപ്പിക്കുന്നു. നാം അവന്റെ കൈപ്പണിയായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ക്രിസ്തു നമ്മെ കാണുന്നത് നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലല്ല, പിന്നെയോ നാം ഒരു ദിവസം ആയിത്തീരുന്ന കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തുന്ന സ്ഥിതിയിൽ അത്രേ കാണുന്നത്. സഭയെ തനിക്കായി നേടുന്നതിലേക്ക് ക്രിസ്തു തനിക്കുള്ളതെല്ലാം വിറ്റു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. എത്ര വലിയ പദവിയിലാണ് നാം ആയിരിക്കുന്നത്! എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ മഹൽ പദവിയിൽ എത്തിയിട്ടുണ്ടോ? ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകത്തിലേക്ക്, അതായത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ നാം പുതിയ യെരുശലേമിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നു. സഭയുടെ ഭാവി ഭവനമായ പുതിയ യെരുശലേം, ആ പട്ടണത്തിന്റെ പുറത്തെ അടയാളം ഒന്ന് ശ്രദ്ധിക്കൂ. അതിന്റെ ഗോപുരം മുത്തുകളാൽ തീർത്തതാണ്. അത് യാദൃച്ഛികമായി അങ്ങനെ വന്നതല്ല, ക്രിസ്തു തന്നെ അപ്രകാരത്തിൽ ക്രമീകരിച്ചതാണ്. അവനാണല്ലോ വ്യാപാരി. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഇനിയും 47 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, പിന്നെയും സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലിയ വലയോട് സദൃശം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി. ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുള്ളയിലിട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കുമെന്ന്. ഗ്രീക്ക് ഭാഷയിൽ ലോകം എന്നിവിടെ തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്കിന് കാലം, യുഗം എന്ന അർത്ഥമാണ് നൽകാവുന്നത്. ഈ ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ക്രിസ്തു തന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനെയാണ് യുഗത്തിന്റെ അവസാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യുഗത്തിന്റെ അവസാനം എന്നർത്ഥം. 50 വാക്യത്തിൽ നാം കണ്ടത് നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അത് ഭയാനകമായ ഒന്നാകുന്നു എന്ന് ക്രിസ്തു ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നു. ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരുടെ അന്തം ഏറ്റവും ശോചനീയമായിരിക്കും. 52 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തുകൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു വാക്യം മാത്രമേ, പ്രത്യേകിച്ചും ദൈവജനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് പുതിയതും പഴയതുമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ മതിയാകൂ. ചിലരെന്നോട് പറയാറുണ്ട്, ആഹാ ആ പറഞ്ഞത് ഞാൻ പണ്ടും കേട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. തീർച്ചയായും അവർ കേട്ടിട്ടുണ്ട്. പക്ഷേ പഴയ കാര്യങ്ങൾ വീണ്ടും പറയുക എന്നത് എന്റെ ഉത്തരവാദിത്തമാകുന്നു. അതേസമയം തന്നെ ചില പുതിയ ചിന്തകൾ കൂടി കൊണ്ടുവരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഉപമകൾ പഠിപ്പിച്ചതിന് ശേഷം കർത്താവായ യേശു അവിടം വിട്ട് തന്റെ സ്വന്തം പട്ടണമായ നസറേത്തിലേക്ക് പോയതായി നാം വായിക്കുന്നു. 53-54 വാക്യങ്ങൾ. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പിതൃനഗരത്തിൽ ചെന്നു. അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു. അവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആ കാലത്ത് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമൊന്നുമില്ലായിരുന്നു. അവർ അവന്റെ വീര്യപ്രവൃത്തികളെ ചോദ്യം ചെയ്തുമില്ല. അവരുടെ സംശയം അവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന് എന്നതായിരുന്നു. എവിടെ നിന്നാണ് ഇവന് ഈ ജ്ഞാനം കിട്ടിയത്? ഈ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ ഇവൻ എങ്ങനെ സാധിക്കുന്നു? 55 വാക്യത്തിൽ നാം കാണുന്നത്, ഇവൻ തച്ചന്റെ മകനല്ലയോ? അവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവരല്ലയോ? ഇവൻ തച്ചന്റെ മകനല്ലയോ എന്ന്. അതത്രേ അവരെ ചിന്താക്കുഴപ്പത്തിലാക്കിയത്. അവൻ വാസ്തവത്തിൽ ആരാകുന്നു എന്ന് അവർ ഗ്രഹിച്ചില്ല. അവർക്ക് അവൻ വെറുമൊരു തച്ചന്റെ മകൻ മാത്രമായിരുന്നു. നാം അനേകർക്കും അവനൊരു തച്ചന്റെ മകൻ മാത്രമാകുന്നു. സുഹൃത്തെ, താങ്കൾ ക്രിസ്തുവിനെ എങ്ങനെയാണ് അംഗീകരിച്ചിരിക്കുന്നത്? 56 വാക്യത്തിൽ നാം കാണുന്നു, ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്നെന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി. യേശു ക്രിസ്തുവിന് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. തീർച്ചയായും അവർ അർദ്ധ സഹോദരന്മാരും സഹോദരിമാരും ആയിരുന്നെന്ന് മാത്രം. യേശുവിന്റെ ഇളയവരായിരുന്ന അവരെല്ലാം യോസഫ് മറിയ ദമ്പതിമാരിൽ നിന്നും ജനിച്ചവരായിരുന്നു. അവൻ വാസ്തവത്തിൽ ദൈവപുത്രനായിരുന്നു എന്ന് അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം മാത്രമാണ് ഇവർ പോലും മനസ്സിലാക്കിയത്. 57 വാക്യത്തിൽ നാം കാണുന്നത്, യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്തില്ല. അവന്റെ പിതൃനഗരത്തിലുള്ളവർ അവനെയും അവന്റെ കുടുംബത്തെയും ശരിക്കും അറിഞ്ഞിരുന്നു എന്നതുകൊണ്ട് അവങ്കിൽ ഇടറിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. എനിക്ക് തോന്നുന്നത് അവർ ഇപ്രകാരം പറഞ്ഞു കാണുമെന്നാണ്, അവന്റെ കുടുംബത്തെ ഞങ്ങൾക്കറിയാം, അവൻ ഇവിടല്ലേ വളർന്നത്, പിന്നെ ഇപ്പോൾ ഈ പറയുന്നതൊക്കെ നമുക്കറിയില്ലേ, അവൻ ഈ പഠിപ്പിക്കുന്നതൊക്കെ എവിടെ നിന്നും കിട്ടിയെന്നാണ് ഈ പറയുന്നത്? 58 വാക്യത്തിൽ നാം കാണുന്നത്, അതിമഹത്തായ ഒരു വെളിപ്പാടത്രേ. ദൈവം ഇവിടെ ആയിരുന്നപ്പോൾ തന്റെ ശക്തിയെ പരിമിതിപ്പെടുത്തിയ കാര്യം എന്തെന്ന് ശ്രദ്ധിക്കൂ. അതെ, അത് അവിശ്വാസമായിരുന്നു. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്തില്ല എന്ന്. ഇന്നും നമ്മുടെ അവിശ്വാസം നിമിത്തം ദൈവത്തെ നമുക്ക് പരിമിതിപ്പെടുത്തുവാൻ സാധിക്കും എന്നത്രേ ഇത് തെളിയിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരിക്കലും അവിശ്വാസം എന്ന പാപം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ ആത്മാവ് അതിനായി താങ്കളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളോട് ഇന്ന് പക്ഷമായി സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ഗ്രഹിച്ചതായ സത്യങ്ങളെ അനുസരിച്ച് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അത് ഞങ്ങൾക്ക് അവിടുന്ന് കഴിവ് തരണമേ. ദൈവകൃപയോടെ ഞങ്ങളെ നിറയ്ക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇന്നത്തെ പഠനത്തിൽ താങ്കളെ ഏറ്റവും സ്വാധീനിച്ച ചിന്തകൾ ദയവായി ഞങ്ങളെ അറിയിക്കുക. താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടെ ഇന്നു തന്നെ ഞങ്ങൾക്ക് എഴുതിയാലും ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം വീണ്ടും: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. ജീവസന്ദേശം.
ദിവസം.